ആദിമുതലെ നേക്കും തന്നെ അമ്മയും തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതിയുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും പരിപാലിക്കുന്നതിനും പഴുതപ്പെട്ടവനാവുന്നു. ഒരുങ്ങളിൽ സ്തുതിയുമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. ഭരണമില്ലാത്ത നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് പണികുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഭരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് പണികുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് പണികുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതിയും സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളെ അതിന്റെ അടിയാരോട് കരുണയും നമസ്തു. രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവക്ഷം സ്വർഗത്തിലെ പോലെ കുമ്മീലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് കരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. തിരുനാൾ രാജ്യ ശക്തിയും മഹത്വവും നയക്കുന്നതിനുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞു മറിയും ഏതിനൊക്കെ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തിരുഫലമായ നമ്മുടെ കർത്താവായി ശമിശിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള വിനിയം തുറയും ഏതും ബ്രാൻഡ് അമ്മയെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവപുരാണമേ പഠിച്ചു കാണമേ. ആമേ. ഭാരക്യമോർ ക്രിസ്തുവേശ്വര കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ അനുഗ്രഹീത സന്ധിക്കായി വീണ്ടും നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. ഒരു പകൽക്കാലം കൂടി ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ ആയുരാരോഗ്യത്തോടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഈ രാത്രി സമയം തിരുമ്പാകെയായിരിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. ഞങ്ങളുടെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പഠന ക്ലാസ്സുകളുടെ മേൽ നിന്റെ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ആദിയോടെ അന്തമുണ്ടായിരിക്കണം. എംഒസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഇടവകം എത്ര പോലീതാത്രി മനസ്സിനെയും കർത്താവ് എല്ലാ വൈദിക ശ്രേഷ്ഠതയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഇടവക അംഗങ്ങളെയും കർത്താവ് ഏതുവരെയും ചാരിയുമായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്ന് വന്നേക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ദൈവത്തിന്റെ സന്നിധിനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, അന്നാമയും ഭാസ്കർ എന്ന പുസ്തകം നമ്മളതിന്റെ പൂർത്തീകരണത്തിലേക്ക് പ്രതിപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നു. പതിനൊന്നാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ കുമ്പസാരം വേദാനുസരണമാണോ എന്നുള്ളത് വളരെ വിശദമായും വളരെ ഭംഗിയായും സിസ്റ്റമാറ്റിക്കായിട്ടുമുള്ള ഒരു സ്റ്റഡിയാണ് ഈ ഒരധ്യായത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ നിർവഹിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഫോളോ ചെയ്യാൻ തക്കവണ്ണം വലിയ വിശദീകരണങ്ങളും ഒന്നും കൂടാതെ തന്നെ നമ്മൾ മുൻപിലേക്ക് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് ആഴമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതനുസരിച്ച് നമ്മൾ കേട്ടത് നമ്മളുടെ കൂദാശകൾ എന്താണ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ അതിനകത്ത് കണ്ടായിരുന്നു. സാക്രമെന്റ്സ് ആർ ദ വിസിബിൾ സൈൻ ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത് ദൃശ്യമായിരിക്കുന്ന കർമ്മങ്ങളിലൂടെ അദൃശ്യമായിരിക്കുന്ന ദൈവകൃപ ലഭിക്കുന്ന അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമാണ് വിശുദ്ധ കൂദാശകൾ. അത് സെയിന്റ് അഗസ്റ്റിന്റെ ഒരു ഡെഫിനിഷനാണ്. അഞ്ചാം നൂറ്റാണ്ടിലെ വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു ഡെഫിനിഷനാണ് എന്നുള്ളത് നമുക്ക് ഓർപ്പിക്കും. അപ്പൊ നമ്മൾ ഈ കുദാശകളെല്ലാം നിർവഹിക്കുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പുറമെയുള്ള നമുക്ക് കാണാവുന്ന ചില കർമ്മങ്ങൾ, അത് വിശുദ്ധ കുർബാനാനുഭവമാണെങ്കിലും മാമോദിസയാണെങ്കിലും വിശുദ്ധ കുമ്പസാരമാണെങ്കിലും എല്ലാം കുദാശകളായിട്ടാണ് വിശുദ്ധ സഭ അനുഷ്ഠിക്കുന്നതെന്നും എന്താണ് ആ കുദാശകൾ അനുഷ്ഠിക്കാനുള്ള വേദപുസ്തക അടിസ്ഥാനം, പ്രത്യേകിച്ച് വിശുദ്ധ കുമ്പസാരം വളരെയേറെ നമുക്ക് ആ കുദാശ സ്വീകരിക്കാൻ തക്കവണ്ണം വൈമുഖ്യമുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അതിന്റെ വേദപുസ്തക അടിസ്ഥാനം. മറ്റു കുദാശകൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ നമ്മളെ പാപമോചനത്തിന് വേണ്ടി പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ധാരാളം വേദപുസ്തകവാക്യങ്ങൾ, സ്വദേശവാക്യങ്ങൾ 28:13 അതെ ആവർത്തി നമ്മൾ കാണുകയും ധാരാളം വേദപുസ്തകവാക്യങ്ങൾ അത് കാണുകയും എങ്ങനെയാണ് പുറത്തലന്മാർക്ക് അവകാശ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നത്, അവരിൽ നിന്ന് എങ്ങനെയാണ് പിന്നീടുള്ള മേൽപ്പട്ടക്കാർക്കും പുരോഹിതർക്കും ഒക്കെ ഈ പാപമോചന അധികാരം കൈവത്തുന്ന ശുശ്രൂഷയിലൂടെ പിന്നീട് പകർന്നു ലഭിച്ചത് എന്നുള്ളതും വിശുദ്ധ സഭയിൽ ഇന്ന് അതെങ്ങനെ നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളതും ഈ കുദാശകളുടെ എല്ലാ അനുഷ്ഠാനത്തിന് വേണ്ടിയുള്ള ദൈവശുശ്രൂഷ ലഭിച്ച ആളിന്റെ അടുക്കൽ വേണം, അതായത് ക്രിസ്തുവിന്റെ പൗരോഹിത്യ അധികാരത്തിന് മുൻപിൽ വേണം വിശുദ്ധ കുമ്പസാരം നടത്തുവാൻ, അത് തുറന്ന മനസ്സോടുകൂടി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് യാക്കോബിന്റെ ലേഖനം 5:13-14 വാക്യങ്ങളിൽ ആയിരുന്നു. അത് ഒന്നോടൊന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 5:13-14 വാക്യങ്ങൾ.
നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും.
ഈ വാക്യങ്ങൾ, രണ്ട് വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് നമ്മൾ 2 ആഴ്ച മുമ്പ് ആണല്ലോ നമ്മൾ അവസാനമായിട്ട് കൂടി വന്നത്. അന്ന് നമ്മൾ അവസാനം കണ്ടു നിർത്തിയത് ഇങ്ങനെയാണ്, 5 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നു. 1, സഭയിൽ പുരോഹിതന്മാർ ആരംഭകാലം മുതലേ ഉണ്ടായിരുന്നവരാണ്. മൂപ്പന്മാരെന്ന് മലയാളം ട്രാൻസ്ലേഷനിൽ പറ്റിയ ഒരു വന്നുപോയ ഒരു പിഴവാണ് എന്നുള്ളത് പല ആവർത്തനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രസ്ബിറ്ററൂസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കശീശ എന്നുള്ള സുറിയാനി വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പുരോഹിതൻ എന്നുള്ള മലയാളം വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പക്ഷെ മൂപ്പൻ എന്നാണ്, എൽഡർ എന്നാണ് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനിലും വന്നിരിക്കുന്നത്. അത്ര മാത്രമേ അത് അതിനകത്ത് എഴുതിയിട്ടുള്ളൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പോലും. എങ്കിലും ഈ 3-tier മിനിസ്ട്രി വളരെ കൃത്യമാണ്. അത് നമ്മൾ ശുദ്ധ പട്ടത്വം എന്നുള്ള അത് കണ്ട സമയത്ത് നമ്മൾ കണ്ടു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പുരോഹിതന്മാർ ആദികാലം മുതലേ ഉണ്ടായിരുന്നു. 2, അവർ രോഗികളെ കർത്തൃനാമത്തിൽ എണ്ണ പൂശണമെന്ന് പറയുന്നു. 3, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. 4, അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടണമെന്നുമാണല്ലോ. അപ്പോൾ പുരോഹിതർ വരുമ്പോഴാണ് പ്രാർത്ഥനയോടുകൂടി, തൈലം പൂശിയുള്ള പ്രാർത്ഥനയോടുകൂടി അവർ ചെയ്യുന്ന ദൃശ്യമായ കർമ്മങ്ങളിലൂടെയുള്ള അനുഷ്ഠാനങ്ങളിലൂടെയാണ് അവർക്ക് പാപമോചനം ലഭിക്കുന്നതും രോഗശാന്തി ലഭിക്കുന്നതും എന്ന് വളരെ കൃത്യമായി തിരുവചനം എഴുതി വെച്ചിരിക്കെ പുരോഹിതർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തിനെതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്നുള്ള കാര്യം കണ്ടുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ കാണുന്നതായ കാര്യം, ഈ കാര്യം അന്നാമ പറഞ്ഞു കഴിയുമ്പോൾ പാസ്റ്റർ പറയുകയാണ്. അപ്പോൾ ആദിമസഭയിൽ അപ്പോസ്തോലന്മാരുടെ കാലത്ത് തന്നെ പാപങ്ങളുടെ ഏറ്റുപറച്ചിലും കുമ്പസാരവും ഉണ്ടായിരുന്നു എന്നാണ് അന്നാമ പറയുന്നത്. അതിനെ പുതിയ നിയമ പുസ്തകത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം മുതലേ പാപങ്ങളുടെ ഏറ്റുപറച്ചിലും കുമ്പസാരവും ഉണ്ടായിരുന്നു ഉണ്ടോ, അതിനെന്താണ് തെളിവ് എന്ന് പാസ്റ്റർ ചോദിക്കുന്നു. അന്നാമ പറയുന്നു, ഉണ്ടല്ലോ പാസ്റ്ററെ, കർത്താവിന് പുനരുത്ഥാന ശേഷം താൻ നേരിട്ട് ആർക്കെങ്കിലും പാപമോചനം കൊടുത്തതായി തെളിവില്ല. അതെല്ലാം തന്റെ ശരീരമായിരിക്കുന്നതും താൻ തലയായിരിക്കുന്നതുമായ തന്റെ സഭയിലെ ആചാര്യന്മാരെ വിശ്വസ്തമായി ഫരമേൽപ്പിച്ചിരിക്കുകയാണ്. മാനസാന്തര പ്രസംഗകനായ യോഹന്നാൻ മാബ്ദാനയുടെ പ്രസംഗം കേട്ട് അനുതപിച്ചവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു എന്ന് മത്തായിയുടെ സുവിശേഷം 3:14 വാക്യത്തിൽ പറയുന്നു. പതിനാമ പറഞ്ഞു തുടങ്ങിയാണ്, കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് തന്റെ പരിശ്രൂഷ നടത്തിയ സമയത്തെല്ലാം നേരിട്ട് പാപമോചനം കൊടുത്തു, എന്നാൽ പുനരുത്ഥാനത്തിന് ശേഷം താൻ നേരിട്ട് കൊടുത്തില്ല, അതെല്ലാം ശിഷ്യന്മാരാണ് പിന്നീട് ചെയ്തത്. അങ്ങനെയാണ് ശിഷ്യന്മാരിൽ നിന്ന് പിന്നെ വിശുദ്ധ സഭയിലൂടെ പൗരോഹിത്യ നിലവരെ ലഭിക്കുന്നവരിലൂടെയെല്ലാം ഈ കുദാശകൾ നിർവഹിക്കപ്പെടുന്നതെന്ന് തന്നെ നമ്മൾ പറയുക. അപ്പോൾ അവര് പാപങ്ങൾക്ക് മോചനം യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലോ അതിനുശേഷവും പാപമോചനം ഏറ്റുപറഞ്ഞ് പാപമോചനം കിട്ടിയിരുന്നു എന്ന പാസ്റ്ററിന്റെ ചോദ്യം, അതിന് അങ്ങനെ ഏറ്റുപറഞ്ഞ് പാപമോചനം കിട്ടിയിരുന്നു എന്നുള്ളതാണ് 2-3 വാക്യങ്ങളിൽ പറയുന്നത്. അതിൽ മത്തായിയുടെ സുവിശേഷം 3:14 വാക്യം ഒന്ന് വായിക്കാമോ?
യോഹന്നാനോ അവനെ വിലക്കി, നിന്നാ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുത്ത് വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നതിന് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൻ അവനെ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവണ പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇതിനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി.
ആറാം വാക്യം, അതിന്റെ ആറാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കണേ. ആറാം വാക്യം വായിക്കും. അന്ന് അഞ്ചു ആറും വാക്യങ്ങൾ വായിച്ചു. അഞ്ചു ആറും വാക്യങ്ങൾ.
അന്ന് അരിശിലേമ്യരും യഹൂദ്യാ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു.
നോക്കൂ, സ്നാനമേൽക്കുന്നവർ, മാനസാന്തരം ലഭിക്കുന്നവർ, സ്നാനം സ്വീകരിക്കുകയാണല്ലോ. അവർ ചെയ്ത് എങ്ങനെയാ സ്നാനമേറ്റെന്നാ പറയുന്നേ? തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട്. നോക്കൂ, അവര് പരസ്യമായി പാപങ്ങളെ ഏറ്റു പറഞ്ഞാണ് പാപമോചനം പ്രാപിച്ചത്, സ്നാനം സ്വീകരിച്ചത് എന്ന് കാണുകയാണ്. അപ്പോൾ പാസ്റ്ററിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ കൊടുക്കുകയാണ്. അവർ പരസ്യമായി പാപങ്ങളെ ഏറ്റു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ. അതിനുശേഷമാണ് യേശുക്രിസ്തുവിന്റെ പാപമൊഴികെ സകലത്തിലും മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു സകല നീതിയിൽ നിവൃത്തിയാകുന്നതിന് വേണ്ടിയാണ് സ്നാനമേറ്റതെന്നും പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു എന്ന് മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണാം. ഇനി അതുകൂടാതെ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ടവരെ കുറിച്ച് വിശ്വസിച്ചവരിൽ പലരും വന്ന് പാപങ്ങളെ ഏറ്റു പറഞ്ഞതായി അപ്പോസ്തല പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ പതിമൂന്നാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ പത്തൊൻപതാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം. പതിമൂന്നല്ല, ക്ഷമിക്കണം, പതിനെട്ടാം വാക്യം. പതിനെട്ടാം പത്തൊൻപത് വാക്യം.
വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റു പറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കണ്ടിട്ടു കളഞ്ഞു.
അതുകൊണ്ട് മാനസാന്തരം ഉണ്ടായപ്പോൾ ഉണ്ടായ കാര്യങ്ങളാ പറയുന്നത്. വിശ്വസിച്ചവർ അനേകരും വന്നു തങ്ങളുടെ കൺഫെസ്ഡ് എന്ന അവിടെ എഴുതിയിരിക്കുന്നത്, പ്രവൃത്തികളെ ഏറ്റു പറഞ്ഞു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിന് നമ്മുടെ സുറിയാനിയിൽ നിന്നും ഷീത്തോയിൽ നിന്നും നേരിട്ടുള്ള മലയാളം തർജ്ജിമയിൽ വിശുദ്ധ വേദ ഗ്രന്ഥത്തിൽ അത് കൃത്യമായി തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു എന്ന് മലയാളത്തിൽ കൃത്യമായ ഭാഷാന്തരം കാണുന്നുണ്ട്. ഇംഗ്ലീഷ് വേർഷനിലൊക്കെ കൺഫെസ്ഡ് എന്നാണ് നമ്മൾ കാണുന്നത്. മലയാളത്തിൽ ഇവിടെ പ്രവൃത്തികളെ ഏറ്റു പറഞ്ഞു അറിയിച്ചു എന്ന, അത് നമുക്കറിയാമല്ലോ, തിന്മ ചെയ്തവരാണ് ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലര്, അവരുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു എന്ന് പറയുമ്പോൾ വേറെ പ്രവൃത്തികളൊന്നുമല്ല പറയുന്നത്, തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് അതിന് കാരണമായി തീർന്ന പാപ കാരണത്തെയും കൂടി നശിപ്പിച്ചു കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അത്ര പരസ്യമായി തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ആ പാപത്തിന് മൂലമായിരുന്ന കാരണങ്ങളെയും കൂടി നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സദൃശവാക്യങ്ങൾ 28:13 നമ്മൾ വായിക്കുന്നത്, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയല്ല, അത് ഏറ്റു പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ട വാക്യ എന്താ അവിടെ പറയുന്നേ? അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന്. ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഓരോ കുമ്പസാരത്തിലും നമ്മൾ ചെയ്യേണ്ട അത് തന്നെ, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞേച്ച് എഴുന്നേറ്റ് പോവുക എന്നുള്ളതല്ല. എല്ലാവർക്കും ഒരു മറ്റുള്ളവരും കണ്ടു ഞാൻ കുമ്പസാരിച്ചെന്ന് അച്ഛനും സന്തോഷമായി, പക്ഷെ ദൈവത്തിന് സന്തോഷമായോ? അതുള്ളത് നമ്മൾ ഓർക്കും. ഓരോ കുമ്പസാരം നടത്തുമ്പോഴും അച്ഛനെ സന്തോഷിപ്പിക്കാനോ മറ്റു മനുഷ്യരെ കാണിക്കാനോ കുമ്പസാര രജിസ്റ്ററിൽ പേര് വരാനോ ആയിട്ടല്ല, ആത്മാർത്ഥമായ കുമ്പസാരം നടത്തുന്നവർ ഒരിക്കലും അത് ചെയ്യുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവും പറഞ്ഞത് പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ആ പാപങ്ങളിലുള്ള ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അവര് പാപങ്ങളെ ഏറ്റു പറയുകയും ആ പാപത്തിന് കാരണമായിരുന്ന മൂല കാരണങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു, ചുട്ടുകളയുകയും ചെയ്തു. നമ്മളുടെയും മോഹം കൊണ്ടാണ്, നമ്മളുടെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളുടെ എവിടെയാണ് നമ്മുടെ ബലഹീനത, അത് ചുട്ടുകളയുവാൻ എന്ന് പറഞ്ഞാൽ അതിനെ ഉന്മൂലനം ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നും കൂടി ചേർത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നതായിട്ട് മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി പത്തൊൻപതാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. അവയെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്ന ദയ ലഭിക്കുമെന്ന് കാണും. പാപങ്ങളുടെ ഏറ്റുപറച്ചിൽ സഭാരംഭം മുതലുള്ളതാണ്, ഏറ്റുപറച്ചിലിനെയാണ് കുമ്പസാരം എന്ന് പറയുന്നത് എന്ന് പറയുക. അപ്പോൾ കുമ്പസാരം എന്ന് പറഞ്ഞാൽ ഈ കൺഫഷൻ നമ്മളത് ഏറ്റു പറഞ്ഞ് മോചനം പ്രാപിക്കുക, ഉപേക്ഷിക്കുക എന്നുള്ളത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ പാസ്റ്റർ ചോദിച്ചു, അപ്പോസ്തലന്മാർക്ക് കർത്താവിൽ നിന്നും നേരിട്ട് അധികാരം ലഭിച്ചതിനാൽ അവർക്ക് പാപമോചനം ലഭിച്ചതായി സമ്മതിക്കാം, എന്നാൽ ഇന്നത്തെ പട്ടക്കാർക്ക് ആ അധികാരം എങ്ങനെ ലഭിച്ചു? വീണ്ടും പാസ്റ്റർ ചോദിക്കുക. ഇങ്ങനെയാണല്ലോ, ഇത്രയും വിശദമായി പറഞ്ഞു കൊടുത്തതാണ്, എങ്ങനെയാണ് അവർക്ക് ഈ അധികാരം ലഭിച്ചതെന്ന് വീണ്ടും അദ്ദേഹം ചോദിക്കുക. അന്നമ്മ വളരെ ശാന്തമായി പറയാം, പാസ്റ്ററെ, വിശുദ്ധ സഭയുടെ സത്യോപദേശങ്ങളെല്ലാം വേദാനുസൃതങ്ങളാണ്, വേദപുസ്തകം പഠിക്കുന്നവർക്ക് സുഗ്രാഹ്യവുമാണ്. അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുകയും വാക്യങ്ങൾ കാണാപ്പാഠമാക്കുകയും ചെയ്യുന്നവരാണ് മാസ്റ്റർ മുമ്പേ പറഞ്ഞതുപോലെ പാഷാണ്ടതകളിൽ വീഴുകയും ചെയ്യുന്നത്. പാസ്റ്റർ പറയുക, അർത്ഥം മനസ്സിലാക്കി തന്നെയാണ് വായിക്കുന്നത്. അന്നാമ പറഞ്ഞു, പാസ്റ്റർ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, ക്ഷമിക്കണേ. ഇന്നത്തെ പട്ടക്കാർക്ക് അധികാരം എങ്ങനെ കിട്ടിയെന്നല്ലേ? പാസ്റ്റർ, യുക്തികളും വ്യാഖ്യാനങ്ങളും ഒന്നും പറയണ്ട, നേരെ ഉള്ള ഉത്തരം പറഞ്ഞാൽ മതി. അന്നാമ, യുക്തിയും വ്യാഖ്യാനവും ഒക്കെ ആവശ്യമുള്ളതല്ലേ? അതിനും വേദത്തെളിവുണ്ടല്ലോ. വ്യക്തികളെ കുറിച്ചുള്ള ഉപമ വ്യാഖ്യാനിച്ചു കൊടുക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുകയും കർത്താവ് വ്യാഖ്യാനിച്ച് കേൾപ്പിക്കുകയും ചെയ്തല്ലോ. കല്ലെറിയാൻ കൊണ്ടുവന്നതായ പാപിനിയുടെ കാര്യത്തിൽ കർത്താവ് എത്ര യുക്തിയായി പെരുമാറി. എന്താ യുക്തിയും ബുദ്ധിയും ഒന്നും പാസ്റ്റർക്ക് ഇഷ്ടമല്ലേ? ഉണ്ടേ പാസ്റ്ററെ, ഇന്നത്തെ പട്ടക്കാർക്ക് ഭാവമാനാധികാരം എങ്ങനെ ലഭിച്ചു? അതിനുള്ള തെളിവ് എന്താണ്? അന്നാമ്മ, പെസഹാ ദിവസം കർത്താവ് പുതിയ നിയമ ബലി അഥവാ തിരുവത്താഴം സ്ഥാപിച്ചപ്പോൾ ലോകാവസാനം വരെ നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ എന്നല്ലേ ശിഷ്യന്മാരോട് കൽപ്പിച്ചത് പാസ്റ്റർ? അതെ. അന്നാമ്മ, അവർ ലോകാവസാനം വരെയും ജീവിച്ചിരിക്കില്ലെന്ന് അറിയാമായിരുന്ന കർത്താവ് ലോകാവസാനം വരെയും നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ എന്ന് കൽപ്പിച്ചത് എന്താണ്? അവർ എങ്ങനെയാണ് ലോകാവസാനം വരെയും അപ്രകാരം ചെയ്യുന്നത്? ഉടനെ പാസ്റ്റർ പറയുക, ഞാൻ ഇത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകാവസാനം വരെ ശിഷ്യന്മാരാരും ജീവിച്ചിരിക്കുകയല്ലോ. എന്നാൽ അവരോട്, ശിഷ്യന്മാരോടാ പറഞ്ഞത്, നിങ്ങൾ ലോകാവസാനം വരെ, ഇനി ഞാൻ വരുന്നത് വരെ ഇപ്രകാരം അനുഷ്ഠിപ്പിക്കും. അപ്പോൾ ശിഷ്യന്മാർ ജീവിച്ചിരിക്കത്തില്ലല്ലോ എന്നുള്ള കാര്യം ഒന്ന് പാസ്റ്റർ പറയുക. അതോ സ്തോത്രം, അത് അവരുടെ പിൻഗാമികൾ തുടർച്ചയായി ലോകാവസാനത്തോളം ചെയ്യണമെന്ന അർത്ഥത്തിലാണ് കൽപ്പിച്ചത്. അന്നാമ്മ, അത് ശരിയാണ്. ബലി അർപ്പിക്കുവാനും സ്നാനപ്പെടുത്താനും പാപങ്ങളെ മോചിക്കാനും മറ്റും അവർക്ക് ലഭിച്ച അധികാരം തലമുറ തലമുറയായി കൈവെപ്പ് മൂലം കൈമാറി വരുന്നു. അങ്ങനെയാണ് ഇന്നുള്ള പട്ടക്കാർക്കും പാപമോചനാധികാരം ലഭിച്ചിരിക്കുന്നത്. പാസ്റ്റർ, നാം എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും പുരോഹിത വർഗവുമാണെന്ന് വേദവാക്യമുണ്ടല്ലോ, പിന്നെന്തിനാണ് കൈവെപ്പ്? അന്നാമ്മ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും പുരോഹിത വർഗവുമായിരിക്കുന്നവരിൽ നിന്നാണ് ദിവ്യ കർമാനുഷ്ഠാനങ്ങൾക്ക് പ്രത്യേകമായ കൈവെപ്പ് മൂലം ആചാര്യന്മാരെ നിയമിക്കുന്നത്. അതിന് വേദത്തെളിവില്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഈ ഭാഗം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, പത്രോസിന്റെ ലേഖനം 2:9 നാം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി വിശുദ്ധ വംശം പുരോഹിത വർഗം എന്നൊക്കെ പറയുന്നത്. അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. പത്രോസിന് ആദ്യമായിട്ടുണ്ടായ ഒരു വെളിപ്പാടൊന്നുമല്ല, അത് പഴയ നിയമ പുസ്തകത്തിൽ നിന്നാണ്. എക്സോഡസ് 19:6 അതിൽ നിന്ന് കോട്ട് ചെയ്ത് പൗലോസ് പത്രോസ്ലീഹ അവിടെ പറയുന്നതാണെന്നും ഈ പുറപ്പാട് പുസ്തകത്തിൽ 19 നിങ്ങൾ പുരോഹിത രാജ്യത്വമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് ലേവിയെ പ്രത്യേകമായി പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തെരഞ്ഞെടുത്തു എന്നുള്ളതും നമ്മൾ കണ്ടു. അത് സ്പെഷ്യൽ പ്രീസ്റ്റ് കൂട്ട് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കിയിരുന്നോണം. പുറപ്പാട് പുസ്തകം 19:6 നിങ്ങളെ വിശുദ്ധ രാജ്യത്വമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വിശുദ്ധ രാജ്യത്വമാണെന്ന് ഇസ്രായേൽ മക്കളെ മുഴുവൻ 12 കൽപ്പിച്ചിരിക്കെ തന്നെ അവരിൽ നിന്ന് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടക്കണ ലേവിയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. അത്രയും നിങ്ങൾ വീണ്ടും ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ നിങ്ങൾ അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചതിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം, അത് ഇസ്രായേൽക്കാർക്ക് കൊടുത്ത ആ വാഗ്ദാനം പത്രോസ് ഒരു പ്രാവശ്യം കൂടി ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് പിന്നീട് ഈ പുരോഹിത ശുശ്രൂഷ നിർവഹിക്കേണ്ടക്കോണം സ്പെഷ്യൽ പ്രീസ്റ്റ് കോർട്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് പുരോഹിതന്മാർ. അതിനാണ് കൈവെപ്പെന്ന ശുശ്രൂഷയും പാപമോചനാധികാരത്തിനുള്ള പൗരോഹിത്യ നൽവരവും ഒക്കെ അതിലൂടെയാണ് ലഭിക്കുന്നത്. കൈവെപ്പിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടതാ. വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് പോകണ്ട എങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 1 Timothy 4:14.
മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രശ്നമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ
ഒന്ന് തീമോത്തിയോസിനോട് പറയുക, നിനക്ക് ലഭിച്ചതായ ദൈവത്തിന്റെ കൃപാവരം എങ്ങനെയാ? മൂപ്പന്മാരുടെ കശീശാസ്ഥാനത്തിന്റെ ആ കൈവെപ്പിനാലാണ് നിനക്ക് ലഭിച്ചിട്ടുള്ള കൃപാവരം എന്ന് പറയുക. അപ്പൊ ദൈവത്തിന്റെ കൃപ കൈവെപ്പിലൂടെ ലഭിക്കുന്നു. എന്നിട്ട് അന്നാമ ഈ വാക്യം കോട്ട് ചെയ്തിട്ട് വീണ്ടും പറയുക, എന്താ പാസ്റ്ററെ, കൈവെപ്പ് മൂലം കൃപാവരം കൊടുക്കുന്ന പതിവുണ്ടല്ലേ? പൗലോസിന്റെയും ബർണബാസിന്റെയും തലയിൽ കൈവച്ച് അവർക്ക് ആചാര്യത്വ നൽകരം കൊടുത്തു. നിങ്ങൾ ഈ ഭാഗം വായിക്കുമ്പോഴും ഓർത്തിരിക്കണം, പലരും പറയുന്ന കാര്യ ഗലാത്തി ലേഖനത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് അത് ഒന്ന് മനസ്സിലാക്കി അങ്ങ് പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിനകത്ത് വരുന്ന കാര്യമല്ലെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതായതുകൊണ്ട് പെട്ടെന്ന് പറയുന്നു. ഗലാത്യലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നതായ കാര്യം, ഞാന് ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാരുടെ ആയവരുടെ അരികിലേക്ക് പോവുകയോ ഒന്നും ചെയ്യാതെ നേരെ അന്ത്യോക്യയിലേക്ക് പോവുകയും എന്ന് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. വയസ്സ് എത്ര വാക്യ? ഏതായാലും ദൈവം അനുഗ്രഹിച്ച് വാക്യങ്ങളൊക്കെ കൂട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. ദൈവം ദൈവത്തിന് സ്തുതി. അന്നാമ്മ ഏതായാലും വാക്യങ്ങളൊക്കെ കൂട്ട് ചെയ്യാൻ തുടങ്ങി. വായിച്ചോ 16:17 വാക്യങ്ങൾ. താങ്ക് യു ജിജി, താങ്ക് യു സോ മച്ച്. 16:17 വാക്യങ്ങൾ തന്റെ പുത്രനെ കുറിച്ചുള്ള
സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസ്താവിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോടുകൂടി ആലോചിക്കുകയോ എനിക്ക് മുമ്പ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ എരിശിലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ഡമാസ്കസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു.
നോക്കൂ, ഇവിടെ പൗലോസ്ലീഹ പറയുന്നത് ഈ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പലരും പറയാറുണ്ട്, ഞാൻ അപ്പോസ്തലന്മാരുടെ അടുത്തൊന്നും പോയില്ല, അവന്മാരും എനിക്കൊന്നും ചെയ്തില്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് സുവിശേഷം അറിയിച്ചു എന്ന് പൗലോസ് പറഞ്ഞു. അത് കാരണം ഞങ്ങളും ഞങ്ങളുടെ ഇഷ്ടത്തിന് സുവിശേഷം അറിയിക്കുന്നതാണ് ഈ പറയുന്ന ഇത് കോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വാദഗതി. അപ്പോൾ ഇതിങ്ങനെ കോട്ട് ചെയ്തിരിക്കെ തന്നെ എന്താണ് സംഭവിച്ചതെന്നും കൂടെ നമുക്ക് നോക്കാം. അത് ഈ പൗലോസ്ലീഹ ആദ്യം എടുത്ത ഒരു ശൈലിയായിരുന്നു തീർച്ചയായിട്ടും. എന്നാൽ തിരിച്ച് യെരുശലേമിലേക്ക് പോയി 3 കഴിഞ്ഞിട്ട്, അടുത്ത വാക്യത്തിൽ അതാ പറയുന്നത്, 3 കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 അവനോടുകൂടെ പാർത്തു എന്ന് പറഞ്ഞിട്ട് സഹോദരൻ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാർ വേറെത്തിനെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും 2:1 14 കഴിഞ്ഞിട്ട് ഞാൻ മൃതമാസമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത് എന്ന് പറയുക. അപ്പോൾ എങ്ങനെയാ ഈ ബർണബാസിനെയും കൂട്ടിക്കൊണ്ട് ആ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ബർണബാസിനെയും കൊണ്ട് ഞാൻ പോയി എന്ന് പറയുന്നത്. അത് നമ്മൾ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:2-3 വാക്യങ്ങളില. ആ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:2 അതൊന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:2-3 വാക്യങ്ങൾ.
അവർ കർത്താവിനെ ആരാധിച്ചും ഉപോസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുകയും എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപോസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു.
കൈവച്ച് അവരെ പറഞ്ഞയച്ചു, അതായത് കൈവെപ്പ് കൊടുത്തിട്ടാണ് അയക്കുന്നത്, മനസ്സിലായോ? എത്ര വർഷം കഴിഞ്ഞാലും, 3 അല്ല 14 അല്ല, എത്ര വർഷം കഴിഞ്ഞാലും ഈ അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് പൗലോസും ബർണബാസും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഈ കൈവെപ്പ് എന്ന ശുശ്രൂഷ കൊടുത്തു. എന്തുകൊണ്ടാണ് പൗലോസ് അത് സ്വീകരിച്ചു എന്നുള്ളത് പറയുന്നത്? പിന്നീട് നമ്മൾ കാണുന്ന കൈവെപ്പ് എന്ന കൂടാശ ഈ പൗലോസിലേക്ക് എല്ലാവർക്കും കൊടുത്തേക്കുന്നേ. ഈ തീമോത്തിയോസിനോട് പറഞ്ഞ ആരാ? എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവർ. 2 തീമോത്തിയോസ് 1:6 വായിച്ചേ. 2 തീമോത്തിയോസ് 1:6.
അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിക്കണം എന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു.
നോക്കൂ, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം, അത് തിമോത്തിയോസിന് കൊടുത്തു, പൗലോസ്ലീഹ കൈവെപ്പ് കൊടുത്തു. 1 തിമോത്തിയോസ് 4:14 വായിച്ചു, 5:22 പറയുന്നുണ്ട് വേഗത്തിൽ ആരുടെ മേലും കൈവെക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൈവെപ്പ് എന്ന ശുശ്രൂഷ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സഭയിൽ പ്രൊമോട്ട് ചെയ്തതും അതിന്റെ അടിസ്ഥാനം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തതും പരിശുദ്ധനായ പൗലോസ്ലീഹയ. ആ പൗലോസിന്റെ ആദ്യകാലത്തെ ചില ചിന്താഗതികളെയും വാക്യങ്ങളെയും കോട്ട് ചെയ്തുകൊണ്ട് ഇത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ അവര് ഒരു ഒരു മോഡൽ സ്വർഗത്തിലാണെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇത് കേട്ടിട്ട് നമ്മുടെ പല ആന്റിമാരും, വനിതാ സമാജന ക്ലാസ്സായതുകൊണ്ട് ആന്റിമാരെ മാത്രം പറയുന്നേ, ബാക്കിയുള്ളവരും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഈ കൈവെപ്പ് എന്ന ശുശ്രൂഷ പൗലോസ്ലീഹയ്ക്ക് കിട്ടി 13 അധ്യായം 2-3 വാക്യങ്ങളിൽ പൗലോസിനെയും ബർണബാസിനെയും വിളിച്ചു അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് പൗലോസ്ലീഹ കൊടുത്തത്. പൗലോസ ബാക്കി ആരും കൂടുതൽ കൊടുത്തതായിട്ട് പറയുന്നില്ല. പൗലോസ്ലീഹയാണ് ഈ കൈവപ്പെന്ന ശുശ്രൂഷ കൊടുത്തത്. അത്രയും ശക്തമായ വാദഗതി കൈവപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പിന്നീട് വിശുദ്ധ സഭയിൽ നൽകിയതും പൗലോസ്ലീഹ തന്നെയാണ് എന്നുള്ളതും കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിട്ട് ഈ വാക്യങ്ങളെല്ലാം കൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഓർപ്പിക്കുക. അതിന്റെ താഴോട്ട് വരുമ്പോൾ ധാരാളം വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ അപ്പോസ്തലൻ അല്ലെങ്കിൽ തന്നെ അനന്യാസിനെ വിട്ടാണല്ലോ പൗലോസ്ലീഹയ്ക്ക് അനന്യാസി എന്ന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാണ് പൗലോസ്ലീഹയുടെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീഴുന്നതും കാഴ്ച പ്രാപിക്കുന്നതും ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും നമുക്കറിയാമല്ലോ. അത്രയും നേരം കാഴ്ചയില്ലാതിരിക്കുകയായിരുന്നു എന്നുള്ളതും. എന്നാൽ ഒഫീഷ്യലായി ഈ ലേയിങ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന കൈവെപ്പ് ശുശ്രൂഷ പൗരോഹിത്യ നിലവരത്തിലേക്ക് പൗലോസ്ലീഹയെ കൊണ്ടുവരുന്ന അപ്പോസ്തലന്മാരുടെ അരികിലേക്ക് വന്നപ്പോഴ് 13 അധ്യായത്തിലെ 2-3 വാക്യങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർപ്പിക്കുക. അങ്ങനെ പൗലോസും ബർണബാസും പിന്നീട് അവര് പോയിട്ട് എന്നാ ചെയ്തേ 13 അധ്യായത്തിൽ അവർക്ക് കിട്ടിയതായിട്ട് കാണുന്നു. പിന്നെ അവരെന്നാ ചെയ്യുന്നു 14 അധ്യായത്തിലേക്ക് വരുമ്പം അപ്പോസ്തല പ്രവൃത്തി 14:23 എന്ന് വായിച്ച്
അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു.
ഈ പൗലോസും ബർണബാസും പോയിട്ട് ചെയ്തൊരു കാര്യ അവരെ അവർക്ക് സഭതോറും മൂപ്പന്മാരെ, ഇവിടെ മൂപ്പൻ എഴുതിയിരിക്കുന്ന കാശീശ എന്നുള്ള വാക്ക് പുരോഹിതൻ എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇത് മലയാളം ട്രാൻസ്ലേഷനെ പറ്റി ഏറ്റവും വലിയൊരു ഒരു പാളിച്ചയാണ്. പോട്ടെ, ഈ ഓരോ സഭയിലും കാശീശന്മാരെ നിയമിക്കുകയും സഭതോറും അവർക്ക് ആ കാര്യങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷകൾ അവർക്ക് നൽകി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വീണ്ടും എന്താണ് നമ്മൾ കാണുന്നത്? 1 തിമൊഥെയൊസ് 5:22 ഒന്ന് വായിച്ച്. മുമ്പേ നമ്മൾ പറഞ്ഞ വാക്കിയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചു. 1 തിമൊഥെയൊസ് 5:22 മുമ്പേ റെഫറൻസ് മാത്രമേ പറഞ്ഞുള്ളൂ.
യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്.
അതും ആ പാവങ്ങളിൽ ഓഹരിക്കാരനാകരുത്. തിമൊഥെയൊസിന് കൊടുക്കുന്ന ഒരു വലിയ നിർദ്ദേശമാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. യാതൊരു ആരെയും പെട്ടെന്ന് പുരോഹിതനാക്കരുത്. കശീശായയുടെ നിലവരത്തിലേക്ക് ഈ കൂതാശകൾ അനുഷ്ഠിക്കുവാനും ആരെയും കൊണ്ടുവരരുത്. അവരെ പരീക്ഷിച്ച് അനിന്ദരായി കണ്ടാൽ മാത്രമേ ശുശ്രൂഷ ഏൽപ്പിക്കാവൂ എന്നൊക്കെ ഉള്ളത് പൗലോസ്ലീഹ പറയുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യ തീത്രോസിന്റെ ലേഖനം 1:5 വാക്യം.
ഞാൻ ക്രയത്തിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ.
നോക്കിയേ, ഓരോരുത്തരും ഈ മൂപ്പന്മാര്, ഇത് പ്രൊട്ടസ്റ്റന്റുകാരുടെ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് മൂപ്പൻ മൂപ്പെന്ന് കാണുന്നത്, ഈ കാശീശന്മാരെ ആക്കി വെക്കാൻ വേണ്ടി കാശീശന്മാരെ ഓരോ സഭയിലും കാശീശന്മാരെ ആക്കി വെക്കണം. അതിന് ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ ഏൽപ്പിക്കണം. കൈവെപ്പെന്ന ശുശ്രൂഷ അവർക്ക് നൽകി. അങ്ങനെയാണ് പിന്നെ പൗലോസ്ലീഹ പിന്നീട് വിശുദ്ധ സഭയുടെ ക്രമീകരണം വിശുദ്ധനായ പൗലോസ്ലീഹയും ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുക. ഈ ഭാഗങ്ങളെല്ലാം അന്നാമ വായിച്ചു. എന്നിട്ട് ബാക്കി അന്നാമ പറയും. കർത്താവ് അപ്പോസ്തലന്മാർക്ക് ആചാര്യത്വ നിലവരം കൊടുത്തു. അപ്പോസ്തലന്മാർ വിശുദ്ധ പൗലോസിന് കൈവെപ്പ് മൂലം ആചാര്യത്വം കൊടുത്തു. പൗലോസ് തീമോത്തിയോസിനും തീത്തോസിനും കൊടുത്തു. തീത്തോസിന് പട്ടണം തോറും ആചാര്യന്മാരെ നിയമിക്കാൻ നിർദ്ദേശം ലഭിച്ചു. ഇങ്ങനെ കൈമാറിയാണ് ആചാര്യത്വത്തിന്റെ നിലവരങ്ങളും അധികാരങ്ങളും ഇടതടവില്ലാതെ ഇന്ന് വരെ എത്തിയിരിക്കുന്നത് എന്ന് പാസ്റ്ററോട് പറഞ്ഞു കൊടുത്തു. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോ പാസ്റ്റർ പറയുക, ഉപസാരത്തിൽ പട്ടക്കാരന്റെ മുമ്പാകെ ഓരോ പാപവും പ്രത്യേകം പ്രത്യേകമായി ഏറ്റുപറയണമെന്നുണ്ടോ? കർത്താവ് പക്ഷപാതക്കാരനെയും പാപ്പിനിയായ സ്ത്രീയെയും കൊണ്ട് അങ്ങനെ പറയിച്ചില്ലല്ലോ. അപ്പൊ ഇത്രയും കേട്ടതിന് പുള്ളി ഒരു താങ്ക്സ് പോലും പറയുന്നില്ല. ഉടനെ പുള്ളി അടുത്ത ന്യായം കൊണ്ട് വരുവാണ്. എന്താ അദ്ദേഹം പറയുക? കുംഭസാരത്തിൽ പട്ടക്കാരന്റെ മുമ്പാകെ ഓരോ പാപവും പ്രത്യേകം പ്രത്യേകമായിട്ട് ഏറ്റു പറയണമെന്നുണ്ടോ? കർത്താവ് പക്ഷപാതക്കാരനെയും പാപിനിയായ സ്ത്രീയെയും കൊണ്ട് അങ്ങനെ പറയിച്ചില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം അന്നമ്മ പറഞ്ഞു. അത് ശരിയാണ്, യേശു ദൈവമായിരുന്നു. അവരുടെ പാപങ്ങളെയും അനുതാപങ്ങളെയും ശോധന ചെയ്യുവാൻ തനിക്ക് കഴിയുമായിരുന്നു. അത് ബോധ്യമായതുകൊണ്ടാണ് പാപമോചനം നൽകിയത്. അപ്പോൾ യേശു ക്രിസ്തുവിന് അതിനുള്ള കഴിവുണ്ടായിരുന്നു നേരിട്ട് അവരുടെ പാപങ്ങളെല്ലാം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഇനി അവരുടെ പാപങ്ങളെ ഓരോന്നും യേശുവിനോട് പ്രത്യേകിച്ച് ഏറ്റു പറയേണ്ടതായ ആവശ്യം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു നേരിട്ട് അവർക്ക് പാപമോചനം നൽകി എന്നുള്ളത് നമ്മൾ കാണുകയാണ്. എന്നാൽ ഇപ്പോഴും അങ്ങനെ ചെയ്താൽ പോരെ? പാസ്റ്റർ മറുപടിയായിട്ട് ചോദിക്കുക, ഇപ്പോഴും അങ്ങനെ ചെയ്താൽ പോരെ? അന്നാമ പറഞ്ഞു, പോരാ. പട്ടക്കാർ ദൈവപ്രതിനിധികളായ മനുഷ്യരും മറ്റുമുള്ളവരുടെ ഹൃദയരഹസ്യങ്ങൾ അറിയാൻ സാധിക്കാത്തവരുമാണ്. എന്നാലും പാപമോചനാധികാരം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരു കേസ് നീതി നിയമാനുസരണം വിധിക്കണമെങ്കിൽ ന്യായാധിപനെ കേസ് കേൾക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ പാപിയുടെ പാപബോധത്തെയും പാപങ്ങളുടെ ഗൗരവത്തെയും അനുതാപത്തെയും വേണ്ടവിധം ബോധ്യം വരുത്തി ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് ദൈവനാമത്തിൽ പാപമോചനം നൽകുന്നതിന് പാപ വിവരങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. ഡോക്ടർ രോഗിയെ ചികിത്സിച്ച് രോഗശമനം വരുത്തണമെങ്കിൽ രോഗവിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ആത്മരോഗ ചികിത്സയ്ക്ക് പാപ വിവരങ്ങൾ വിശദമായി അറിയുവാൻ അവ ഏറ്റുപറയേണ്ടതാണ്. അപ്പോൾ വിശദമായി അന്നാമയതിന്റെ വിശദ വിവരം പറയുക. യേശു ക്രിസ്തുവിന് മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. എന്നാൽ പുരോഹിതന് അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ആ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അത് കേട്ട് അതിന് മോചനം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് അന്നാമ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് പുരോഹിതന്റെ കർത്തവ്യമായി ഇത് എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടി അന്നാമ കോട്ട് ചെയ്യുക. മലാഖി പ്രവാചകന്റെ പുസ്തകം 2:7. മലാഖി പ്രവാചകന്റെ പുസ്തകം 2:7 വായിച്ചാട്ടെ.
പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും അല്ലേ?
അപ്പൊ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. ആ പുരോഹിതൻ എന്ന ചെയ്യണം, അവന്റെ അധരങ്ങൾ പരിജ്ഞാനം അടക്കി വെക്കണം. ഒരു പുരോഹിതൻ ഒരു പാപം ഉണ്ടാകുന്ന സമയത്ത് വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ ആ പാപങ്ങളുടെ മോചനം കൊടുക്കുന്നതിന് വേണ്ടി ആ പരിജ്ഞാനമുള്ള ആളായിരിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപദേശങ്ങൾ അവരോട് ചോദിച്ച് പഠിക്കണം. എന്തിനാ ഉപദേശം നമ്മൾ ചോദിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ, അത് സാധാരണ നമ്മുടെ ധാർമ്മികമായിരിക്കുന്ന എത്തിക്കൽ അല്ലെങ്കിൽ മോറൽ ലെവലിലുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടി എന്ത് ചെയ്യണം, അതിനുള്ള പശ്ചാത്താപം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുമാണ് വിശുദ്ധ കുമ്പസാരത്തിൽ അടങ്ങിയിരിക്കുന്നതെന്ന് അന്നാമ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത്രയൊക്കെ ആയപ്പം 2 ഗ്ലാസ് കാപ്പിയുമായിട്ട് പാപ്പൻ പ്രവേശിക്കുന്നു. പാപ്പൻ അവിടുത്തെ സെർവന്റ് ആണെന്ന് അറിയാമല്ലോ. പാപ്പൻ പറയുക, കൊച്ചമ്മയ്ക്ക് വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ കാപ്പിയും വേണ്ട, ചോറും വേണ്ട. എത്ര നേരമായി ഈ ഉപദേശിക്ക് ദാഹമുണ്ട്, വെള്ളം കുടിച്ചാട്ടെ ഉപദേശി എന്ന് പറയുക. പാസ്റ്റർ പറഞ്ഞു, സ്തോത്രം, ഇനി ഞാൻ പോകട്ടെ അന്നാമ്മേ, വളരെ സമയം കഴിഞ്ഞു. അന്നാമ്മ, കുമ്പസാരം ശരിയും ആവശ്യവുമാണെന്ന് ബോധ്യമായിരിക്കുമല്ലോ, എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? പാസ്റ്റർ, അന്നാമ്മ പറഞ്ഞത് പാസ്റ്റർ അന്നാമ്മ പറഞ്ഞതെല്ലാം കേട്ടു, സന്തോഷം, സ്തോത്രം, ഞാൻ ഇനിയും വരാം. ഉടനെ അന്നാമ്മ അവസാനമായിട്ട് പറയുകയാണ്, വേദവാക്യങ്ങൾ വേണ്ട പോലെ ഗ്രഹിക്കാതെ വിശുദ്ധ സഭയിലെ ദൈവസ്ഥാപിതമായ കൂദാശ വഞ്ചനയും പാഷാണ്ഡതയും വേദവിപരീതവും ദുരിതവേശവും ഉപദേശവും ഒക്കെ ആണെന്ന് പറഞ്ഞ് അല്പം സാഹസമായി പോയി. വിശുദ്ധ കുമ്പസാരം ആവശ്യവും വേദത്തെളിവുള്ളതുമാണെന്ന് ഇപ്പോൾ ബോധ്യമായ സ്ഥിതിക്ക് പാസ്റ്റർ വിശുദ്ധ സഭയിലേക്കും സത്യവിശ്വാസത്തിലേക്കും തിരിച്ചു വന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അനുഭവിച്ച് യഥാർത്ഥമായ ആത്മീയ സന്തോഷത്തിൽ പങ്കാളിയാകണമെന്നാണ് എന്റെ ആഗ്രഹവും അപേക്ഷയും. പാസ്റ്റർ, സ്തോത്രം, സ്തോത്രം, ഞാൻ പോകട്ടെ അന്നാമ, ഇനിയും വരാം. പാസ്റ്റർ പോകുന്നു. ഇത് ദീർഘമായ ഒരു സംസാരമായിരുന്നത് കൊണ്ടാണ് ആ ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ ക്രമീകരിച്ച് അത് അവസാനിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അതിന്റെ തുടർച്ചയായി ആ അധ്യായത്തിൽ തന്നെ പിന്നീട് അവർ തന്നെ കണ്ടുമുട്ടുന്ന ഒരു ഭാഗം കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. അതിനകത്തും പ്രധാനപ്പെട്ട കുറേയേറെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. വീണ്ടും പിറ്റേ ദിവസം അവർ കാണുമ്പോഴായിരിക്കണം പാസ്റ്റർ ചോദിക്കുന്നു, അന്നാമ കഴിഞ്ഞ ദിവസം സംസാരിച്ച കുമ്പസാരത്തെ പറ്റി അല്പം കൂടെ അറിയാനുണ്ട്. അതായത് പാവങ്ങളെ പട്ടക്കാരനോട് തന്നെ ഏറ്റുപറയണോ ഓരോ പാവങ്ങളും പ്രത്യേകം പ്രത്യേകം ഏറ്റുപറയണോ, അതിനുള്ള വേദത്തെളിവുകളാണ് അറിയേണ്ടത്. അന്നാമ്മ പറയാം, പാസ്റ്ററേ, പിതാവാം ദൈവം സർവശക്തനും സർവാധികാരിയുമാണല്ലോ. ആ പിതാവാം ദൈവം സർവ്വ അധികാരങ്ങളും പുത്രനാകുന്ന ക്രിസ്തുവിന് നൽകി. 10:28 18:18 അന്ന് വായിച്ചേ.
യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്
പിതാവിന്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് ഈ വാക്യമൊക്കെ കേൾക്കുമ്പോഴേ ഇത് നിങ്ങൾ ഈ ചുമ്മാതെ ഒരു 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 ലഘുവായ രീതിയിൽ അതിനെ വിടരുത്. യേശു ക്രിസ്തുവിന് ലഭിച്ച അധികാരം എന്ന് പറയുന്നത് പിതാവാം ദൈവത്തിന്റെ അധികാരം. യേശു തന്നെ ദൈവമാണ്, പുത്രനാം ദൈവമാണ്. ആ ദൈവികമായിരിക്കുന്ന അധികാരം പിതാവ് അയച്ചതുപോലെയുള്ള അധികാരം, സ്വർഗത്തിലും ഭൂമിയിലുള്ള സർവ്വ അധികാരവും ന്യായവിധിക്കും കൂടെ വേണ്ടിയുള്ള അധികാരം, അതെല്ലാം പുത്രനാം ദൈവത്തിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതി പാപങ്ങളെ മോചിപ്പാനും മോചിക്കാതിരിക്കാനും സ്നാനപ്പെടുത്തുവാനും ലോകാവസാനം വരെയും ദിവ്യബലി അർപ്പിക്കുവാനും ഇസ്രയേലിന്റെ ഗോത്രങ്ങളെ ന്യായം വിധിക്കുവാനും ഒക്കെയുള്ള ദൈവിക അധികാരങ്ങൾ അവർക്ക് കൊടുത്തു. ഇതിന്റെ വാക്യങ്ങളൊക്കെ ഞാൻ വായിപ്പിച്ചിട്ടുള്ളതാണല്ലോ, എങ്കിലും രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ച് യോഹന്നാന്റെ സുവിശേഷം 17:18 ഒന്ന് വായിച്ച്.
നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു.
യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ 12 പേരെ തെരഞ്ഞെടുത്തിട്ട് ആ അപ്പോസ്തോലികമായിരിക്കുന്ന അധികാരം, അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:21 പറയുന്ന ഈ അപ്പോസ്തലത്വത്തിന്റെ സ്ഥാനം, ഈ ശുശ്രൂഷ, ആ അപ്പോസ്തോലിക ശുശ്രൂഷ, ആ അധികാരം എന്ന്. അതുകൊണ്ട് നമ്മൾ അപ്പോസ്തോലിക അധികാരം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറയുക. പിതാവിനോട് ഉള്ള മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയക്കുന്നു. എന്നിട്ട് എപ്പോഴാണ് അത് അങ്ങനെ അയച്ചത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 20:21 നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വാക്യം എങ്കിലും ഒന്നിട്ട് വായിച്ചു. 20:21
യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു.
I am sending you as my father sent me. എന്റെ പിതാവ് എന്നെ എങ്ങനെ അയച്ചേ? അതുകൊണ്ട് സ്ലീഹ എന്ന വാക്ക്, ഷാല എന്നുള്ള വാക്കിന്റെ അർത്ഥം വൺ ഹു സെൻഡ് വിത്ത് അതോറിറ്റി, ഈ അധികാരത്തോടുകൂടി അയക്കപ്പെട്ടവൻ. സ്ലീഹ എന്നുള്ള വാക്കിന്റെ അർത്ഥം അധികാരത്തോടുകൂടി അയക്കപ്പെട്ടവൻ, ചുമ്മാ പോടാവൂ എന്ന് പറഞ്ഞു വിടുന്നതല്ല. ആ അധികാരം, ആ അധികാരം കൊടുത്തിരിക്കുക. നമ്മളത് കണ്ടതാണല്ലോ ഈ മത്തായിയുടെ സുവിശേഷം 28:19 പറയുന്ന വാക്യം, സ്വർഗത്തിലും ഭൂമിയിലുള്ള സർവാധികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് സ്നാനം കൊടുപ്പീൻ എന്ന് പറയുക. പാപമോചനത്തിനുള്ള അധികാരം എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് 20:21 വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു. എന്റെ ബാക്കി വായിച്ച് ഒന്നുകൂടെ വായിച്ച് 22 വാക്യം ഇങ്ങനെ, യോഹന്നാൻ 20:22 ഇങ്ങനെ പറഞ്ഞ ശേഷം
അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ ഉറക്കെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
നോക്കിയെ, മോചിക്കുവാനും മോചിക്കാതിരിപ്പാനും സ്നാനപ്പെടുത്തുവാനും അതുപോലെ തന്നെ ലോകാവസാനം വരെ ദിവ്യബലി അർപ്പിക്കുവാനും, അടുത്ത വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലേക്ക് വരുമ്പോ നമ്മളത് കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ ന്യായം വിധിക്കാൻ, നിങ്ങളും 12 ഗോത്രങ്ങൾ ഇതിൽ നിന്ന്, ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും, മത്തായിയുടെ സുവിശേഷം 19:28, ഇതൊക്കെ പല പ്രാവശ്യം നമ്മൾ കേട്ടുള്ള വാക്യങ്ങളാണ്. അപ്പൊ ഈ അധികാരങ്ങളെല്ലാം അവർക്ക് കൊടുത്തു എന്ന് തന്നെ അമ്മ പറയുക. പാസ്റ്റർ, അതെ, അതെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലോ. അവരുടെ കൈവെപ്പ് മൂലം തുടർച്ചയായ അധികാരം ഇന്നത്തെ പട്ടക്കാർക്ക് ലഭിക്കുന്നുണ്ടെന്നും പറഞ്ഞു അന്നാമ്മ. ശരിയാണ്. അപ്പോൾ പാപങ്ങളെ മോചിപ്പാൻ ദൈവാധികാരം ലഭിച്ചുള്ള പട്ടക്കാർക്ക് മാത്രമേ അധികാരമുള്ളൂ. ഈ സ്ഥലത്ത് ഒരു സ്കൂൾ അനുവദിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചാൽ ഫലമുണ്ടോ? അതിന് അധികാരമുള്ള സ്കൂൾ ഡയറക്ടറോടോ മന്ത്രിയോടോ അപേക്ഷിക്കേണ്ടതല്ലേ? അതുപോലെയാണ് പാപമോചനത്തിന് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾ നിസ്സാര ഒരു കാര്യം ഓർത്താ മതി, ഈ പ്രതിപക്ഷകാരാണെങ്കിലും സ്വന്തമായി പാപമോചനം നേരിട്ട് പറഞ്ഞ് പാപമോചനം കിട്ടുമെങ്കിൽ അവരൊരു കാര്യം കേട്ട്, അവര് സ്വന്തമായിട്ട് ഈ വിശ്വാസികൾ തന്നെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അപ്പം നുറുക്കി അങ്ങ് കഴിക്കട്ടെ, അത് അവർ അംഗീകരിക്കട്ടെ. അങ്ങനെയുള്ളൊരു തിയോളജിയാണ് ഈ കഴിഞ്ഞ ഇടയില് ഈ ഗ്രേസ് പ്രീച്ചേഴ്സ് ഇപ്പൊ ഇറങ്ങിയിട്ട് അവനവനെ സ്വന്തം വീട്ടിലിരുന്ന് അപ്പം നുറുക്കി പുജിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവര് പെന്തക്കോസ്തുകാരിപ്പോ വാലേ തീ പിടിച്ച പോലെ ഓടി നടക്കുക. അല്ലെ, പിന്നെ ഈ വിശ്വാസികൾ തന്നെ സ്വന്തമായിട്ട് എല്ലാം അറിഞ്ഞു കഴിയുമ്പം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്നാനം സ്വന്തമായിട്ട് അങ്ങ് മുങ്ങട്ടെ. ഞാൻ പറയുന്ന യുക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ സ്നാനം കൊടുക്കാൻ ഒരാൾ വേണം, പിന്നെ വിശുദ്ധ കുർബാന അല്ലെ കർത്തൃമേശയാണെങ്കിൽ നടത്താൻ പാസ്റ്റർ വേണം. ഈ പാപമോചനത്തിന് മാത്രം യേശുക്രിസ്തു കൊടുത്ത ആ അധികാരം തന്നെ ഇവർ ഉപയോഗിക്കാത്ത, എന്തുകൊണ്ട് ഉപയോഗിക്കാത്ത? അത് ജനങ്ങൾക്ക് താല്പര്യം, ഇത് ജനങ്ങളുടെ അകർവണ്യ രീതിയിലുള്ള ഒരു രീതിയായി പോകുന്നേ. ജനങ്ങൾക്ക് തന്നെ ഇഷ്ടം, അവർക്ക് ജനങ്ങൾക്ക് താല്പര്യമില്ല. ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതിനെ അവർക്ക് കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടമില്ല. ജനങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഇതെല്ലാം വളച്ചൊടിച്ചു, അതാ പ്രശ്നം. യേശുക്രിസ്തു കൊടുത്ത അധികാരമല്ലേ, 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശുക്രിസ്തു സ്ഥാപിച്ച കൂതാശയ പാപമോചനം വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. അതിനെ വേണ്ടവണ്ണം പഠിപ്പിക്കാതെ അതിന്റെ പ്രാധാന്യത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഈ ഒരു സെക്റ്റാണ്. ഈ ഈ ഒരു ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത ഇതെല്ലാം. അതുകൊണ്ടാണ് നമ്മുടെ സാധാരണ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പോലും, സത്യവിശ്വാസികളായ ജനങ്ങളുടെ ഇടയിൽ, എന്നെ കേൾക്കുന്നവരിൽ എനിക്കറിയാം ഒരു 60% പേര് പോലും, എനിക്ക് സംശയം അത്രയിലും ഉണ്ടോന്ന്, സത്യകുംഭസാരം നടത്തുന്ന എത്ര വിശ്വാസികളുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തുകൊണ്ടാ? ഈ ഈ ഒരു ചിന്താഗതി മനസ്സിൽ കയറിയേക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തു സ്ഥാപിച്ചതാ ഇതല്ല. അല്ലെങ്കിൽ പിന്നെ അവരവര് നിങ്ങൾ സ്വന്തമായി അടുക്കളയിൽ നിന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നവര്, പെന്തക്കോസ്തുകാരെ വിട്ടാര്, എന്നെ കേൾക്കുന്ന വിശ്വാസികളുണ്ടല്ലോ നിങ്ങൾ, എന്നെ കേൾക്കുന്ന MMVSന്റെ പിന്നെ ആൾക്കാര്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ സ്വന്തമായിട്ട് യേശു പിന്നെ എല്ലാം എല്ലാം പാപമോചനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നാളെ തൊട്ടൊരു അപ്പം ഉണ്ടാക്കി അങ്ങ് മുറിച്ച് കഴിക്കുക, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വിവാഹം അങ്ങ് നടത്ത്, നിങ്ങൾ വീട്ടിലിരുന്ന് മറ്റു കുടാശകൾ നിർവഹിക്കുക, അതല്ല യേശുക്രിസ്തു കൊടുത്തതല്ലേ? പിന്നെ എന്തുകൊണ്ട് പന്ത്രണ്ട് അപ്പോസ്തോലിക അധികാരത്തിന്റെ കീഴിൽ ബാക്കി കുടാശകളെല്ലാം നിങ്ങൾ സ്വീകരിക്കുകയും ഇത് സ്വീകരിക്കാ? വളരെ ഹൃദയവേദനയോടെ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ കുമ്പസാരിക്കാതിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം. പുരോഹിതനാ നടത്തേണ്ട രീതിയിൽ പുരോഹിതൻ നടത്തി കൊടുക്കണം. അത് പുരോഹിതന്മാരുടെ ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്, അത് അല്ലെങ്കിൽ അവിടെ പറഞ്ഞുകൊള്ളാം. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അത് പ്രാധാന്യം മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന മാതാക്കളും പ്രിയ സഹോദരിമാരും, ദൈവീയത നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു കൂതാശയാണ്, ഇത് യേശുക്രിസ്തു സ്ഥാപിച്ച ഒരു കൂതാശയാണ്. നിങ്ങൾ സ്വന്തമായി പാവമോചനം നിങ്ങൾ ഏറ്റു പറഞ്ഞ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തൊട്ട് സ്വന്തമായിട്ട് ബ്രെഡ് മേടിച്ച് വീട്ടിൽ വെച്ച് മുറിക്കുക, പള്ളി പോകണ്ട. ഒരു പുരോഹിതന്റെ അടുത്ത് ഒരു കൂതാശയ്ക്കും മറ്റൊരു പുരോഹിതനെയോ മറ്റ് കർമ്മികളെയോ നിങ്ങൾ ആശ്രയിക്കണ്ട, സ്വന്തമായി ചെയ്യും. അതിന് നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഈ കൂതാശ നിങ്ങൾ സ്വീകരിക്കണം. ഇത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യാധികാരത്തിന്റെ കീഴിലുള്ള കാര്യമാണ്. അത് സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സ് കാട്ടണമെന്നും കൂടി എന്നെ പരിശുദ്ധാത്മാവ് ഇപ്പം പ്രചോദിപ്പിച്ചതുകൊണ്ട് മാത്രം ഇതൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലാതെ വരുന്നത് നിങ്ങളത് പരിശുദ്ധാത്മാവിന്റെ ക്രമീകരണമായിട്ട് കണ്ട് അതിന്റെ സീരിയസ്നെസ്സിൽ ഈ കുതാശകൾ നിങ്ങൾ അതിന്റെ പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കണമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ അല്ലാമ പറയുക, ശരിയാണ്, അപ്പോൾ പാപങ്ങളെ മോചിപ്പാൻ ദൈവാധികാരം ലഭിച്ചിട്ടുള്ള പട്ടക്കാർക്ക് മാത്രമേ അധികാരമുള്ളൂ. ഈ സ്ഥലത്ത് ഒരു സ്കൂൾ അനുവദിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ച ഫലമുണ്ടോ? അതിന് അധികാരമുള്ള സ്കൂൾ ഡയറക്ടറോടോ മന്ത്രിയോടോ അപേക്ഷിക്കേണ്ടതല്ലേ? അതുപോലെയാണ് പാപമോചനത്തിന് അപേക്ഷിക്കേണ്ടത്. ഉള്ള പാസ്റ്റർ പറയുക, പട്ടക്കാരൻ ഒരു മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാ പാപങ്ങളും ഏറ്റു പറയുന്നതിന് സ്വാഭാവികമായും ലജ്ജയും പ്രയാസവും തോന്നുകയില്ലേ? മാനസാന്തരപ്പെട്ട ദൈവത്തോട് നേരിട്ട് ഏറ്റു പറയുന്നതല്ലേ നല്ലത്? വീണ്ടും അദ്ദേഹം ഈ ന്യായങ്ങളിലേക്ക് വരിക, നമ്മളെ പോലെ തന്നെ. അന്നാമ, ആരും മനസ്സിലാക്കാതെ രഹസ്യമായി ദൈവത്തോട് നേരിട്ട് ഏറ്റു പറയുന്നത് എളുപ്പമാണ്. പക്ഷെ പാപമോചനത്തിന് ദൈവനിർദ്ദേശ മാർഗം അതല്ലല്ലോ. പാപങ്ങൾ ഏറ്റു പറയണമെന്നല്ലേ? ദൈവകൽപ്പനയല്ലേ നാം അനുസരിക്കേണ്ടത്? 1 യോഹന്നാൻ 1:9
നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തരും നീതിമാനും ആകുന്നു.
നോക്കൂ, നാം പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിക്കും. അതുകൊണ്ട് യേശുക്രിസ്തു കൊടുത്ത, അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അധികാരം അതാണ്. അത് എപ്പോഴും ആ വാക്യം ചേർത്ത് ചിന്തിക്കണം. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു, അവർക്ക് മോചിക്കപ്പെടുന്നു. നിങ്ങൾ മോചിക്കാതിരിക്കുന്ന പാപങ്ങൾ മോചിക്കപ്പെടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അതിന്റെ ഒരു വിശദീകരണം പറഞ്ഞതാ. വിശുദ്ധ കുമ്പസാരം എന്ന കൂതാശ നമ്മള് സ്വീകരിക്കാൻ ഒരു പുരോഹിതന്റെ അഴുക്കിൽ പോകുന്നില്ലെങ്കിൽ നിങ്ങളിലൂടെ അല്ലാതെ പാപമോചന ശുശ്രൂഷ ലഭ്യമാകുന്നില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കൂതാശയുടെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ് എന്ന് പറയുക. പാസ്റ്റർ, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പാപമോചനം കിട്ടുകയില്ലേ എന്ന് ചോദിക്കുക. അന്നമ്മ, പാപമോചനാധികാരം ശിഷ്യന്മാർക്ക് നൽകിയ ശേഷം ആർക്കെങ്കിലും കർത്താവ് നേരിട്ട് പാപമോചനം കൊടുത്തതായി തെളിവുണ്ടോ? അപ്പൊ ഒരു 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 യുക്തിയും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യേശുക്രിസ്തു ഈ അധികാരം അപ്പോസ്തലന്മാർക്ക് പിന്നീട് 40 ദിവസം യേശുക്രിസ്തു ഉണ്ടായിരുന്നല്ലോ. ഈ ഇപ്പൊ സ്വർഗാരോഹണം കഴിഞ്ഞതേ ഉള്ളല്ലോ, ഇന്നലെ നമ്മൾ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ചെയ്തു. ഈ സമയം എപ്പോഴെങ്കിലും പിന്നീട് ഒരു പാപമോചനം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് പാപമോചനാധികാരം ശിഷ്യന്മാർ, ഇതെല്ലാം ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരങ്ങളാണ്. അതിനുശേഷം പിന്നീട് യേശുക്രിസ്തു അത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ഉള്ള പാസ്റ്റർ പറഞ്ഞു ഇല്ലെന്നാണ് തോന്നുന്നത്. അന്നാമ ഇല്ല, അതിനുള്ള അധികാരം സഭയിൽ ആചാര്യന്മാർ നൽകിയിരിക്കുകയാണ്, അവരാണ് ഇനി അത് നിർവഹിക്കേണ്ടത്. അങ്ങനെയാണ് വചനം. പാസ്റ്റർ, ആചാര്യന്മാർ അങ്ങനെ അധികാരം നടത്തിയെന്നതിന് തെളിവുണ്ടോ? ഇനി അവരങ്ങനെ അധികാരം നടത്തിയോ? ഉടനെ അന്നാമ്മ പറയുക, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ദൈവദൂതൻ കൊർനെല്യോസിനോട് നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുനാമമുള്ള ശിമോനെ വരുത്തുക എന്ന് പറയുന്നില്ലേ? പത്രോസ് വന്നല്ലേ അവനെയും കുടുംബത്തെയും സ്നാനപ്പെടുത്തി രക്ഷിച്ചത്? ആ രക്ഷ എന്തുകൊണ്ട് ദൈവം നേരിട്ട് നടത്തിയില്ല? അതുപോലെ ഡമസ്കോസിന്റെ പടിവാതിലിൽ വെച്ച് ദൈവം അത്ഭുതകരമായി വിളിച്ച പൗലോസിനെ നേരിട്ട് രക്ഷിക്കാതെ എന്തിന് അനന്യാസിന്റെ അടുക്കലേക്ക് അയച്ചു? രോഗികളെ നേരിട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരുന്ന കർത്താവ് ഉയർപ്പിന് ശേഷം രോഗസൗഖ്യത്തിനും പാപമോചനത്തിനുമായി രോഗികൾ പുരോഹിതരെ വിളിച്ച് പ്രാർത്ഥിച്ച് എണ്ണം പോഷിക്കണമെന്ന് കൽപ്പിച്ചത് എന്തിന്? പാസ്റ്ററെ, രക്ഷാകരമായ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് തന്നെ സഭയിലെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുരോഹിതന്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറയേണ്ടത്. അതിനുള്ള പ്രയാസം എന്താണ്? പാസ്റ്റർ, ലജ്ജയും മനപ്രയാസവും മാനഹാനിയും ഒക്കെ തോന്നുകയില്ലേ? മാനസാന്തരമല്ലേ പ്രധാനമായും പരിഗണിക്കാനുള്ളത്? അന്നാമ, യഥാർത്ഥ മാനസാന്തരമുള്ളവർക്ക് ഇതൊന്നും തോന്നുകയില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:18-19 മുമ്പേ നമ്മൾ വായിച്ചതാണ് ആ വാക്യങ്ങൾ. വിശ്വസിച്ചവരിൽ പലരും വന്ന് തങ്ങൾ ചെയ്തുപോയ കുറ്റങ്ങളെ വിശദമായി അറിയിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു എന്നുള്ള വാക്യം. വീണ്ടും അന്നാമ പറയുക, സ്ലീഹന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസികൾക്ക് ലജ്ജയും മാനഹാനിയും തോന്നാതെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യോഹന്നാൻ മാർദ്ദാനയുടെ പ്രസംഗത്തിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ടവരും പാപങ്ങളെ ഏറ്റുപറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 3:6 മർക്കോസിന്റെ സുവിശേഷം 5:1. പൗലോസിന്റെ മുമ്പിൽ എഫേസോസിലെ വിശ്വാസികൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 19:18. ദൂർത്ത പുത്രന്റെ മുടിയനായ പുത്രനും മാനസാന്തരപ്പെട്ടപ്പോൾ പാപങ്ങളെ ഏറ്റുപറയാൻ പ്രയാസം തോന്നിയില്ല. യഥാർത്ഥ മാനസാന്തരത്തിന്റെ ലക്ഷണമാണ് ഏറ്റുപറച്ചിൽ. അത് നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 15:18-21 ഒന്ന് വായിക്കണം. അത് അമാനസാന്തരത്തിന് നമ്മളെ ഏറ്റുപറച്ചിലിന്റെ ഒരു പ്രസക്തിയെ അത് യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ തന്നെ ഉണ്ടല്ലോ. അതൊന്ന് വായിച്ച് ലൂക്കോസ് 15:18 ഈ ദൂർത്തപുത്രന്റെ ഉപമയെ നമുക്കറിയാം. പ്രൊഡീഗൽ സണ്ണിന്റെ ഉപമയാണ്. എന്താണ് അവൻ പറയുന്നത്? അവന് മാനസാന്തരം ഉണ്ടായപ്പോ അവൻ പറയുന്ന ഒരു കാര്യമാണ് ലൂക്കോസ് 15:18.
ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിൽ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ഇനി ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു.
അതായത് അവൻ മനസ്സിൽ പറയുക, അപ്പൊ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ കരുതണമേ എന്ന് പറയും എന്ന് പറയുക. അപ്പൊ അവൻ ഏറ്റു പറയണം, മനസ്സിലായി? അവൻ വായികൊണ്ട് ഏറ്റു പറയുക. നിങ്ങൾക്ക് അറിയാമോ യേശുക്രിസ്തു ഈ ഉപമ പറയുമ്പം യേശുക്രിസ്തുവിന് എന്തുകൊണ്ടാ പിതാവ്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഈ മകനെ അന്വേഷിച്ചു പോയി കണ്ടെത്തി, ആടിനെ കണ്ടെത്തിയ പോലെ പോയി കണ്ടെത്തി പന്നിക്കുഴിയിൽ നിന്ന് അവിടെ കയറ്റി പന്നിക്കുഴിയുടെ സൈഡിൽ ഒരു നല്ല വീടും ഒക്കെ വെച്ചു കൊടുത്ത് അവിടെ താമസിപ്പിച്ചില്ല? ഇവൻ മനുഷ്യനാ, ഇവൻ ആടല്ല എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അതിനുള്ള വാതിൽ, അതിനുള്ള മാർഗം ദൈവം തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കും. കുഞ്ഞാടെന്നുള്ള അർത്ഥത്തിൽ കുഞ്ഞാട് തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ആവശ്യമായിരിക്കുന്ന കുറച്ചുകൂടെ ഉയർന്ന ഒരു ചിന്താഗതി. നിങ്ങൾ ഈ 3 ഉപമകളാ, ആദ്യം കാണാതെ പോയ ആട്, 2 ബ്രഹ്മപ്പണം, 3 ഈ 2 മക്കളിലൊരുവൻ. അതിന്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ റേഷ്യോ ഒന്ന് നോക്കിയാൽ മതി. 100 ആടുകളിൽ 1, പിന്നീട് പറയുന്ന 2-ാമത്തെ ഉപമയിൽ 10 ദ്രഹ്മയിൽ 1, പിന്നീട് പറയുന്ന 3-ാമത്തെ ഉപമ 15-ാം അധ്യായത്തിൽ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ ഈ 3 ഉപമകളും ഉണ്ട്. 3-ാമത്തെ കാര്യത്തിൽ 2 മക്കളിൽ 1 നോക്കി, അതിന്റെ റേഷ്യോ ഉണ്ടോ? 100-ൽ 1, 10-ൽ 1, 2-ൽ 1. ഇതിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുക, മനസ്സിലായോ? നഷ്ടപ്പെടലിന്റെ പ്രാധാന്യം. ദൈവത്തിന് ഇതെല്ലാം ഒരേപോലെയാണെന്ന്, അത് മൃഗമോ വസ്തുവോ മനുഷ്യനോ എന്തുമായിക്കൊള്ളട്ടെ, മൃഗമാണ് കുഞ്ഞാട്, വസ്തുവാണ് ബ്രഹ്മ, മനുഷ്യനാണ് സ്വരൂപത്തിലും സ്ഥാനത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. മറ്റൊരു 2 തൂത്തുവാരി അഴിച്ചുവാരി ഒക്കെ ചെയ്തു. ഇവിടെ ഈ പിതാവ് എങ്ങും പോകുന്നില്ലല്ലോ, സ്വന്തം വീടിന്റെ ഗേറ്റിൽ മാത്രം ഇരിക്കുന്നുള്ളല്ലോ. വേറെ ആളിനെ വിടുവോ? ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരസ്യം കൊടുക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. എന്നാ ചിന്തിക്കണ്ട അതിനെപ്പറ്റി. അവന് മാനസാന്തരം ഉണ്ടാകണം. ആ മാനസാന്തരം ഉണ്ടാകുന്നവൻ എന്ത് ചെയ്യണം? അവൻ ഏറ്റു പറയണം, അവൻ ഏറ്റു പറയണം, പിതാവിന്റെ അരികിലേക്ക് വരണം, മടങ്ങി വരണം, ദൈവാലയത്തിലേക്കോ മടങ്ങി വരണം, പിതാവ് ഇരിക്കുന്ന ഭവനത്തിലേക്കോ മടങ്ങി വരണം. അവിടെ മടങ്ങുന്നത് മുട്ടുമ്മേ നിന്ന് വായ കൊണ്ട് ഏറ്റു പറയണം. എന്താ പറയുന്നേ? അവൻ വന്നിട്ട് ഏറ്റു പറയുന്നത് എന്താ? അവന്റെ മാനസാന്തരം. ആ പിതാവിന്റെ സന്നിധിയിലേക്ക്, പിതൃസ്നേഹത്തിലേക്ക്, ദൈവം ഇരിക്കുന്ന ഇടത്തേക്ക്, ദൈവാലയത്തിലേക്ക് കടന്നു വന്ന് അവൻ വായ തുറന്ന് ഏറ്റു പറയുക, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുമെന്ന് അവൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു അവൻ പറയുമെന്ന് പറഞ്ഞ 18-ാം വാക്യത്തിൽ? അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. 1, 2, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. 2, 3, നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. ഇത് പറയുമെന്ന അവൻ തീർച്ചപ്പെടുത്തിയത്. ഓരോ കുംഭസാരത്തിലും സംഭവിക്കേണ്ട ഇതാ, എനിക്ക് ദൈവം മോചനം തരുവാണ്ടൊക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏറ്റു പറയും. എന്നിട്ട് കുംഭസാരത്തിന് വേണ്ടി ചെന്നു, അപ്പന്റെ അരികിൽ ചെന്നു, ദൈവാലയത്തിലേക്ക് ചെന്നു, അല്ലെങ്കിൽ പിതൃസന്നിധി, പിതാവിന്റെ സ്നേഹത്തിലേക്ക് അവൻ മടങ്ങിച്ചെന്നു. എന്നിട്ട് അവിടെ പറയുന്ന വാക്യം ഒന്ന് വായിച്ചേ, 21-ാം വാക്യം വായിച്ചേ.
മകൻ അപ്പനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു.
ആണ്ടേ, അത്ര രണ്ട് കാര്യങ്ങളാവും പറഞ്ഞേ. ഈ അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. 3-ാമത്തെ കാര്യം അവൻ പറഞ്ഞില്ല, എന്നാ നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളണമേ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ അപ്പൻ പറഞ്ഞൊരു മറുപടിയാ ബാക്കി. പെട്ടെന്ന് വായിച്ച് അതിന്റെ ബാക്കി അടുത്ത വാക്യം.
അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേത്രമായ അങ്കി കൊണ്ട് അവനെ ഇവനെ ധരിപ്പിക്കുകയും ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഉരുത്തുകയും തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുകയും നാം തിന്ന് ആനന്ദിക്ക. എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
നോക്കൂ പ്രിയമുള്ളവരെ, നിങ്ങൾ വളരെ വളരെ ഹൃദയാർദ്രമായിട്ട് വായിക്കേണ്ട ഒരു ഭാഗം അത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. 3 പാപങ്ങളെ ഏറ്റു പറയും, 3 കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നു. 2 കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ ആ പിതാവ് സ്നേഹചുംബനം കൊണ്ട് അവന്റെ വായ മൂടി. ഞാൻ അതാ വിശ്വസിക്കുന്നത്, അവനെ കെട്ടിപ്പിടിച്ചുമ്പോ എടുത്തു, സ്നേഹചുംബനം കൊണ്ട് അവന്റെ വായ മൂടി. 3-ാമത്തെ കാര്യം പറയാൻ പിതാവ് സമ്മതിച്ചില്ല. ഇനി നിന്റെ കൂലിക്കാരിൽ അല്ല മോനെ, നീ എന്റെ കൂലിക്കാരനല്ല, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇന്ന് അവൻ ജീവിച്ചു വന്നിരിക്കുന്നു എന്ന് പിതാവ് പറയുക. അപ്പോൾ യഥാർത്ഥമായി കുംഭസാരം നടത്തണം, വായ തുറന്ന് ഏറ്റു പറയണം. ഒരു സെന്റൻസ് ആണെങ്കിൽ ഒരു സെന്റൻസ് അത് ദൈവത്തോട് ഏറ്റു പറയുക തന്നെ വേണം. നമ്മൾ പോകുന്ന ഇടത്തേക്ക് വന്ന് അവിടെ അന്വേഷിച്ച് അടുക്കളയിൽ നിന്നും അവിടെ നിന്നും ചെയ്യേണ്ട കാര്യമല്ല. പിതാവ് ഇരിക്കുന്ന ഇടത്തേക്ക്, പിതൃസന്നിധിയിലേക്ക്, പുരോഹിതനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്, ദൈവാലയത്തിലേക്ക്, ദൈവത്തിന്റെ ആലയത്തിലേക്ക്, ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഇടത്തേക്ക് ചെന്ന് വേണം മനുഷ്യന്റെ പാപമോചനം ലഭിക്കുവാനെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ മനസാന്തരത്തിന്റെ ലക്ഷണമാണ് ഏറ്റുപറച്ചിൽ എന്നുള്ളത് പറയുകയാണ്. സദൃശവാക്യങ്ങൾ 28:13 നമ്മൾ വായിക്കുന്നുണ്ട്, പാപങ്ങളെ ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കുമെന്നാണ് ദൈവവചനം. അതൊക്കെ പല പ്രാവശ്യം നമ്മൾ കണ്ട വാക്യങ്ങൾ. പാസ്റ്റർ, ഒരിക്കലൊരു സ്ത്രീ അവളുടെ രഹസ്യ പാപങ്ങളെ ഏറ്റു പറഞ്ഞു, അത് കേട്ട ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ദൂഷ്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകാവുന്നതല്ലേ? അന്നമ്മ, ആ സംഭവം ഞാനും കേട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവർ എന്ന് സ്വയം പറയുന്ന ഒരു കൂട്ടരുടെ യോഗത്തിൽ പാട്ടും തമ്പേറടിയുമായി തകർത്തപ്പോൾ ആത്മാവ് കയറി എന്ന് കാണിപ്പാൻ വിവരമില്ലാത്തൊരു സ്ത്രീ തുള്ളിക്കൊണ്ട് അവൾ ചെയ്ത ചില ദുർവൃത്തികൾ പരസ്യമായി പറഞ്ഞുവെന്നും അതുമൂലം അവളുടെ ജീവിതം തകർന്നുവെന്നും ലജ്ജാവിവശയും അപമാനിതയുമായി അവൾ വെളിയിലിറങ്ങാതെ ഇരുന്നുവെന്നും കാണിച്ചു പോയ അബദ്ധത്തിൽ അവൾ ദുഃഖിച്ചുവെന്നുമാണ് കേട്ടത്. വിശുദ്ധ സഭയിലെ കുംഭസാരം അത്തരത്തിലുള്ളതല്ല. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കുക. പാസ്റ്റർ പറയുക, ഒരു സ്ത്രീ അവളുടെ രഹസ്യഭാവങ്ങൾ ഏറ്റു പറഞ്ഞു, അത് കേട്ട ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. അന്നാമ പറഞ്ഞു, ആ സംഭവം ഞാനും കേട്ടു. അവരുടെ യോഗത്തിൽ, പരസ്യ യോഗത്തിൽ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, പെന്തക്കോസ്തുകാരുടെ കൂട്ടായ്മയിൽ നേരത്തെ ഉണ്ടായിരുന്നു, പരസ്യമായിട്ട് പാപങ്ങളെ ഏറ്റു പറയുമായിരുന്നു. ഇപ്പൊ അത് നിർത്തി അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട്. നമ്മുടെ സഭയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പരസ്യമായിട്ട് ഏറ്റു പറയുന്ന കൺഫഷൻ ഉണ്ടായിരുന്നു. പിന്നീടാണത് പ്രൈവറ്റ് കൺഫഷൻ എന്നുള്ള രീതിയിലേക്ക് കൂടി മാറിയത് എന്നുള്ളതും കൂടി ഓർപ്പിക്കുക. അങ്ങനെ ആത്മാവ് കയറിയെന്ന് കാണിപ്പാൻ വിവരമില്ലാത്തൊരു സ്ത്രീ തുള്ളിക്കൊണ്ട് അവൾ ചെയ്ത ദുർവൃത്തികൾ പരസ്യമായിട്ട് ഏറ്റു പറഞ്ഞുവെന്നും അതുമൂലം അവളുടെ ജീവിതം തകർന്നുവെന്നും ലജ്ജാവിവശയും അപമാനിതയുമായി അവൾ വെളിയിലിറങ്ങാതെ ഇരുന്നുവെന്നും കാണിച്ചു പോയ അബദ്ധത്തിൽ അവൾ ദുഃഖിച്ചുവെന്നുമാണ് കേട്ടത്. വിശുദ്ധ സഭയിലെ കുമ്പസാര അത്തരത്തിലുള്ളതല്ല. ഉടനെ പാസ്റ്റർ ചോദിക്കും, അത് ഏറ്റുപറച്ചിലല്ലേ? അന്നാമ്മ, സത്യാനുതാപത്തിന്റെ ഏറ്റുപറച്ചിലായിരുന്നെങ്കിൽ സുബോധം വന്നപ്പോൾ അവൾ എന്തിനു ദുഃഖിക്കുകയും ലജ്ജിക്കുകയും ചെയ്തു? വല്ല പേക്കൂത്തും കാണിച്ചാൽ അത് ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ കുമ്പസാരമാകുമോ? കൊച്ചിയിലേക്ക് പോകേണ്ടവും കന്യാകുമാരിക്കുള്ള വണ്ടി യാത്ര ചെയ്ത് കൊച്ചിയിലെത്താമെന്ന് പറഞ്ഞാൽ കൊച്ചിയിലെത്തുമോ? പാസ്റ്റർ, പിന്നെ എങ്ങനെ ഏറ്റു പറയണമെന്നാണ് അന്നാമ്മ പറയുന്നത്? അന്നാമ്മ, പാപമോചനാധികാരമുള്ള പുരോഹിതന് മുമ്പാകെ സത്യാനുതാപത്തോടെ നമ്മുടെ ലജ്ജ ഭരിക്കുന്നുവെങ്കിൽ അതിന് കാരണം നമുക്ക് സത്യാനുതാപം ഇല്ലെന്നാ. എന്റെ ചെറിയ പൗരോഹിത്യ ജീവിതത്തിൽ എത്രയോ പേര് സത്യാനുതാപത്തോടു കൂടി വന്ന് പാപമോചനം പ്രാപിക്കുന്നു എന്നുള്ളത്. ഉടനെ പാസ്റ്റർ പട്ടക്കാരോട് രഹസ്യമായി ഏറ്റു പറയുന്ന പാപങ്ങളും ചോർന്നു പോകാവുന്നതല്ലേ? അവരും മനുഷ്യരല്ലേ? അന്നാമ മറുപടി പറഞ്ഞു, അവരും മനുഷ്യർ തന്നെ, സംശയമില്ല. എന്നാൽ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്ന പാപങ്ങൾ ഏതെങ്കിലും ഒരു പുരോഹിതൻ എന്നെങ്കിലും പുറത്തുവിട്ടുള്ളതായി ലോകചരിത്രത്തിൽ ഒരു സംഭവം ഉണ്ടായി കേട്ടിട്ടുണ്ടോ? സഭാരംഭം മുതൽ ഇന്നുവരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണല്ലോ കുമ്പസാര രഹസ്യം പോലെ സൂക്ഷിക്കുമെന്നൊരു ശൈലി ഭാഷയിൽ വന്നിട്ടുള്ളത്. അതിനെ പ്രാധാന്യം പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ ഓർഡർസഭയിലെ ഒരു രവിയച്ചൻ ഒരു കൊലപാതക കേസില് ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നതും പിന്നീട് കത്തോലിക്ക സഭയിലെ പിന്നീട് എല്ലാവരും 1966 നടന്ന സംഭവം മാടത്തരുവി കൊലക്കേസ്, പ്രായമായവർക്കൊക്കെ അറിയായിരിക്കും, മറിയക്കുട്ടി കൊലക്കേസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കറിയാവല്ലോ ആ പുരോഹിതൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുകയും വധശിക്ഷയ്ക്ക് വരെ സെഷൻസ് കോടതി വിധിച്ചതാണ്. പിന്നീട് ഹൈക്കോടതി അത് റദ്ദു ചെയ്യുകയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ മാസം മുതൽ പിറ്റേ 1967 ഏപ്രിൽ മാസം വരെ അദ്ദേഹം ജയിലഴികൾക്കുള്ളിൽ കിടക്കും, പിന്നീടാണ് പുറത്തിറങ്ങിയതെന്ന് നമുക്കറിയാം. അതൊരു കുമ്പസാരം അദ്ദേഹത്തോട് നടത്തിയിരുന്ന ഒരു വ്യക്തി, ആ കുമ്പസാര രഹസ്യം അദ്ദേഹം പുറത്തു പറയാതെ ഇരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ടു പുരോഹിതന്മാർക്കും അവർ ചെയ്യാത്ത തെറ്റിനാണ് അവർ ശിക്ഷ അനുഭവിച്ചത്. വളരെ കേരളത്തെ പിടിച്ചു കുലക്കിയ പ്രമാദമായ കൊലക്കേസുകളായിരുന്നു. ഇതിനകത്ത് ഈ ഓർത്തഡോക്സ് വൈദികനും കത്തോലിക്ക വൈദികനും അനുഭവിക്കേണ്ടി വന്നത് അവർ കുമ്പസാര രഹസ്യം സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് അവരെ ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. അവർ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചവരാണ്. അപ്പോൾ തീർച്ചയായും ഓരോ പുരോഹിതനും ചെയ്യുന്ന അതാ. ഞാൻ മറ്റ് അനേക കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ദേ മാതൃകയായിട്ട് എടുക്കാവുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുകയാണ്. അതുകൊണ്ട് ഒരു പുരോഹിതരും 99.9% പുരോഹിതൻ അല്ലാതെ വേറെക്കേടുള്ള പുരോഹിതന്മാർ കാണുമായിരിക്കാം. അങ്ങനെയുള്ളവരെ ദൈവം നോക്കട്ടെ അവരുടെ കാര്യം. നമ്മൾ ഓരോ പുരോഹിതന്മാരും അവരുടെ കുമ്പസാര രഹസ്യം അതുപോലെ സൂക്ഷിക്കുന്നതാണ് അവരുടെ ലജ്ജിക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മുടെ ഈ ലജ്ജയും അപമാനവും ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്റെ പാപങ്ങൾ ഏറ്റു പറയുന്നതെന്നുള്ള കാര്യത്തോ ചിന്തയോടുകൂടി ഏറ്റു പറയുകയും ചെയ്യുവാനായിട്ട് സാധിക്കണമെന്ന് ഉറപ്പിക്കുക. ഉടനെ പാസ്റ്റർ ചോദിക്കുക, പട്ടക്കാർക്ക് വേണമെങ്കിൽ പറയാവുന്നതല്ലേ? അന്നാമ്മ, അല്ല. കുമ്പസാര രഹസ്യങ്ങൾ വീണ്ടും ഓർക്കുവാൻ പോലും പാടില്ലെന്നാണ് നിയമം. കുമ്പസാര രഹസ്യങ്ങൾ വെളിപ്പെടുത്താഞ്ഞതിനാൽ പല പുരോഹിതന്മാരും മുൻകാലങ്ങളിൽ നിർദ്ദയം വധിക്കപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനു മുമ്പ് ധാരാളം പേര് വധിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ നമുക്കറിയാവുന്ന നമ്മുടെ കാലഘട്ടത്തിൽ 1966 അതിനുശേഷവും 1980 നടന്ന രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് പല പുരോഹിതന്മാരും അതുകൊണ്ടാണ് വിശ്വാസികൾ പട്ടക്കാരെ വിശ്വസിക്കുന്നത്, ലജ്ജയോ ഭയമോ കൂടാതെ പാപങ്ങളെ ഏറ്റു പറയുന്നത്. പാസ്റ്റർ, ശരി അന്നാമേ, ഞാൻ ഇത്രത്തോളം അറിഞ്ഞിരുന്നില്ല. കുമ്പസാരം ആവശ്യവും വേദാനുസരണവുമാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. സ്തോത്രം. പോവട്ടെ അന്നാമ്മ, വളരെ സന്തോഷം പാസ്റ്ററെ, വല്ലപ്പോഴും ഒക്കെ വരണം, ആട്ടെ സന്തോഷം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നമ്മൾ ഈ ഒരു ഡിസ്കഷന്റെ രീതിയിലാണ് ഈ ക്ലാസ്സുകൾ പോകുന്നതെങ്കിലും ഇതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ സഭയിൽ കുറച്ചുകൂടി ഉയർന്നു ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ പാപമോചനത്തിന് വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിമോചനം പ്രാപിക്കാത്ത പുരോഹിതരും വിശ്വാസികളും അതിൻ്റെതായ അർത്ഥതലത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കൃത്യസമയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടോ? ഓക്കെ ഓക്കെ. നമ്മൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. ധാരാളം പേര് നമ്മുടെ ഇടയിൽ തന്നെ വളരെയേറെ മാനസിക പ്രയാസത്തിലൂടെ ആശുപത്രിയിലും അല്ലാതെയും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് ശാന്തമ്മ ആന്റിയുടെ മകൾക്ക് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും ഒക്കെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ആരെങ്കിലും രോഗികളായിട്ടിരിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ, അവരെയൊക്കെ ഓർത്ത് പരസ്പരം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും കുടുംബത്തെയും കൂടി ഓർക്കണമേ എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. എനിക്ക് തോന്നി ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫാമിലിയായിട്ട് എന്റെ വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം നിങ്ങളോട് ഒരു വാക്ക് നന്ദി പറഞ്ഞോന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഞാൻ ഇന്ന് ഓർത്തു, അയ്യോ ഞാൻ അവർക്ക് താങ്ക്സ് പറഞ്ഞായിരുന്നു എന്ന് ഞാൻ വിട്ടുപോയി. നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഈ ഒരു കാര്യം, 4-5 വർഷമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ടല്ലായിരുന്നു, ഈ വാൻകൂറിലായിരുന്ന സമയത്ത് വന്നു ചേരുവാൻ തക്കവണ്ണം ഇടയായതിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരു പ്രധാന ഘടകമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ധാരാളം പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, അതിലൊരാളാണ് ഞാനും. തുടർന്നും പരസ്പരം നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാ നൽവരങ്ങളും ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള ശ്രീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവ്, ഈ കാലം മുക്കിലും നേരം മുക്കിലും എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ശ്രീയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. മറുപടി ശുദ്ധാത്മാവാം തേമേ. അവിടുത്തെ സംസർഗം, അനുവാസം, കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേ. ഓക്കെ, ഗുഡ് നൈറ്റ് എവരിബഡി.